السلام علیکم ورحمۃ اللہ. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. اما بعد فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك. قال عذابي يصيب به من أشاء ورحمتي وسعت كل شيء فساكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون.
ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: ഞങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും നന്മ വിധിക്കണമേ. ഞങ്ങൾ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു. അവൻ അല്ലാഹു പറഞ്ഞു: എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് അർഹരായവർക്ക് ഞാൻ എത്തിക്കുന്നു. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സൂക്ഷ്മത കൈക്കൊള്ളുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ആ കാരുണ്യം ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഔദാര്യം തന്റെ ദാസരുടെ മേൽ അത്ഭുതകരമായ നിലയിലാണുള്ളത്. ഏതുപോലെ ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്, അല്ലാഹു പറയുന്നു: എന്റെ റഹ്മത്ത് എല്ലാത്തിനേക്കാളും മുകളിലാണ്. റഹ്മത്ത് എന്നതിന്റെ അർത്ഥം മൃദുലമാവുക, കാരുണ്യം കാണിക്കുക, കരുണയുടെ വികാരാവേശ തള്ളിച്ച ഉണ്ടാവുക എന്നൊക്കെയാണ്. അതായത്, അല്ലാഹുവിന് ദാസരോടുള്ള പെരുമാറ്റം മൃദുലതയോടും വിട്ടുവീഴ്ചയോടും കൂടിയാണ്. അതിനൊരു പരിധിയും തന്നെയില്ല. അല്ലാഹുവിന്റെ ദാസരോടുള്ള കാരുണ്യത്തിന്റെ പെരുമാറ്റം, അതിനൊരു പരിധിയും നിശ്ചയിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ആവേശം, ഈ പെരുമാറ്റം ഇത്രമാത്രം മുൻകടന്നതാണ്, അതെല്ലാറ്റിനേക്കാളും മുകളിലാണ്. അവന്റെ റഹ്മത്തിൽ റഹ്മാനിയത്തും റഹീമിയത്തും ഉൾപ്പെടുന്നു. അവന്റെ റഹ്മാനിയത്ത് ആണ് ചോദിക്കാതെ തന്നെ അനേകം വസ്തുക്കൾ അവൻ ഭൂമിയിൽ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചു. റഹീമിയത്ത് എന്നത് അല്ലാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നവർക്കും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കും അവന്റെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് ചോദിക്കുന്നവർക്കും വേണ്ടി പ്രകടമാകുന്നു. ഇവിടെ അല്ലാഹു പറയുന്നു, സൃഷ്ടികൾക്ക് ശിക്ഷ നൽകുക എന്നതല്ല എന്റെ ഉദ്ദേശം. ചിലർക്ക് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു, ശിക്ഷ നൽകണം എന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ്? അല്ലാഹു പറയുന്നു, എന്റെ ഉദ്ദേശം ഇതല്ല. എന്നാൽ ആരാണോ എന്റെ ശിക്ഷക്കും നടപടിക്കും പാത്രീഭൂതരാകുന്നത്, അവർ തങ്ങളുടെ തെറ്റായ പ്രവൃത്തി പാരമ്യതയിൽ എത്തിച്ചിരിക്കുന്നവരാണ്. എന്നാൽ എന്റെ ഈ ശിക്ഷയും താൽക്കാലികമായ ഒന്നു മാത്രമാണ്. അത് പരിഷ്കരണത്തിനും ചിന്തയുണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഏതുവരെ എന്നാൽ ഒരു സമയം വരും, നരകത്തിലുള്ളവരും എന്റെ വിശാലമായ കാരുണ്യത്തിൽ നിന്ന് ഭാഗം കരസ്ഥമാക്കും, അവരുടെ ശിക്ഷയും ഇല്ലാതായിത്തീരും. നരകത്തിലെ ശിക്ഷയും അവരുടെ തെറ്റായ കർമ്മങ്ങൾ മൂലമാണ് ലഭിക്കുന്നത്. പിന്നീട് അത് ഒരു പരിഷ്കരണത്തിനുള്ള മാർഗമായി മാറുന്നു. അഥവാ നോക്കുകയാണെങ്കിൽ ഈ ശിക്ഷ എന്നതും ഒരു പരിഷ്കരണം ആണ്. ശിക്ഷയുടെ കാലം അതും ഒരു തരത്തിൽ കാരുണ്യം ആണ്. എന്നാൽ അല്ലാഹു രക്ഷാ ശിക്ഷാനാളിന്റെ ഉടമസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് പാപികളായി തോന്നുന്ന ആളുകൾ അവരെയും തന്റെ കാരുണ്യത്തിന്റെയും പാപപൊറുതിയുടെയും പുതപ്പിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു ശിക്ഷയും നൽകാതെ പോകാൻ അനുവദിച്ചേക്കാം. എന്നാൽ അവൻ നമുക്ക് നന്മയുടെ മാർഗത്തിൽ ചരിക്കാനുള്ള പ്രേരണ നൽകിക്കൊണ്ട് തീർച്ചയായും പറഞ്ഞിരിക്കുന്നു, എന്റെ കാരുണ്യം എല്ലാറ്റിനേക്കാളും എല്ലാറ്റിനെയും കവച്ചുവെക്കുന്നതാണ്. അവരുടെ മേൽ ഞാൻ നിശ്ചയമായും എന്റെ കാരുണ്യം വർഷിക്കും. ആരാണോ തക്വ സ്വായത്തമാക്കുന്നത്, ആരാണോ സക്കാത്ത് നൽകുന്നത്, ആരാണോ എന്റെ അടയാളങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്, അല്ലാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നത്. അല്ലാഹു പറയുന്നു, ഞാൻ ഒരു കടമ എന്ന നിലയിൽ ആരാണോ തഖ്വയിൽ ചരിക്കുന്നത്, സക്കാത്ത് നൽകുന്നത്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അതിനോടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ട് ദൃഢവിശ്വാസത്തോടുകൂടി പ്രാവർത്തികമാക്കുന്നത്, അല്ലാഹുവിന്റെ അടയാളങ്ങളിൽ പൂർണമായ നിലയിൽ വിശ്വസിക്കുന്നത്, നിശ്ചയമായും തന്റെ റഹ്മത്തിന്റെ പുതപ്പിൽ അവരെ പുതപ്പിക്കുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ഇന്ന റഹ്മത്തല്ലാഹി കരീബും മിനൽ മുഹ്സിനീൻ, നിശ്ചയമായും അല്ലാഹുവിന്റെ കാരുണ്യം മുഹ്സിനീങ്ങളുടെ സമീപത്താണ്. മുഹ്സിൻ എന്ന് പറയുന്നത് എല്ലാ നിബന്ധനകളോടും കൂടി തന്റെ ജോലി പൂർത്തിയാക്കുന്ന ആളെയാണ്. പറയുന്നു, തഖ്വയുടെ തേട്ടം പൂർത്തിയാക്കുന്നവരാണ്, അല്ലാഹുവിന്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്നവരാണ്, അല്ലാഹുവിന്റെ അടയാളങ്ങളിൽ പൂർണമായും വിശ്വസിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ മുന്നിൽ കുനിയുന്നവരാണ്. അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം എത്തിച്ചേരുന്നതാണ്. വിശ്വാസി അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലും തഖ്വയിൽ ചരിക്കുന്നതിനും ഈമാനിൽ ദൃഢവിശ്വാസം കരസ്ഥമാക്കുന്നതിനും വേണ്ടി പരിപൂർണമായ പരിശ്രമം നടത്തേണ്ടതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ മുഅ്മിൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ കാരുണ്യം അവന്റെ കൽപ്പനകളിൽ അതിനോടുള്ള കടമ നിറവേറ്റിക്കൊണ്ട് പ്രാവർത്തികമാക്കുന്നവരുടെ സമീപത്താണുള്ളത്. അല്ലാഹു തന്നിൽ നിർബന്ധമാക്കിയിരിക്കുന്നു, അവർക്കു വേണ്ടി എഴുതിയിരിക്കുന്നു. അഥവാ നിങ്ങളപ്രകാരം ചെയ്താൽ എന്റെ കാരുണ്യത്തിന്റെ വിശാലത നിങ്ങളെ പൊതിയുന്നതാണ്. നമ്മുടെ ദൈവം എത്രമാത്രം കാരുണ്യവാനും ഔദാര്യവാനും ആണ്. നാം അല്ലാഹുവിന്റെ ദാസരാണ്. ദാസൻ എങ്ങനെയാണ് തന്റെ യജമാനുമേൽ അവകാശം പറയാൻ സാധിക്കുക? എന്നാൽ അവൻ ആകാശഭൂമികളുടെ ഉടമസ്ഥനായിക്കൊണ്ട് പറയുന്നു, അഥവാ നിങ്ങൾ തഖ്വയിൽ ചരിക്കുകയാണ് എങ്കിൽ, എന്റെ കൽപ്പനകളിൽ ചരിച്ചുകൊണ്ട് എന്റെ അടയാളങ്ങളിൽ വിശ്വസിച്ചാൽ, എന്റെ കാരുണ്യത്തിന് കൃത്യമായി അവകാശികളായി മാറുന്നതാണ്. ഇവിടെ അല്ലാഹു ഒന്നാമത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് തഖ്വയാണ്. അഥവാ തഖ്വയുടെ യഥാർത്ഥത്തിലുള്ള ഗ്രാഹ്യമുണ്ടായി തീർന്നാൽ മറ്റു നന്മകളും വിശ്വാസത്തിൽ പൂർണ്ണത കൈവരിക്കലും അതിനുള്ളിൽ തന്നെ ഉൾപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യന്റെ എല്ലാ ആത്മീയ സൗന്ദര്യവും തഖ്വയുടെ എല്ലാ സൂക്ഷ്മ മാർഗത്തിലൂടെ ചരിക്കുന്നതിലൂടെയാണ്. തഖ്വയുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആത്മീയ സൗന്ദര്യത്തിന്റെ സൂക്ഷ്മമായ പാടുകളും മനോഹരമായ പതിപ്പും രൂപവും ആണ്. അല്ലാഹുവിന്റെ അമാനത്തുകളും ഈമാനിക പ്രതിജ്ഞകളും കഴിവിന്റെ പരമാവധി പാലിക്കുകയും, അതായത് അത് ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുക എന്നതും, അടിമുതൽ മുടിവരെ എത്രത്തോളം കഴിവും അവയവുമുണ്ടോ, മനുഷ്യന്റെ എല്ലാ അവയവവും, മനുഷ്യന്റെ കഴിവും ഗതി ശക്തിയും അതിൽ പ്രത്യക്ഷമായ നിലയിൽ കണ്ണുകൾ, ചെവി, കൈ, കാൽ മറ്റുമുതലായ അവയവങ്ങൾ, അതുപോലെ തന്നെ ആന്തരികമായ നിലയിൽ ഹൃദയം, മറ്റു ശക്തികളും സ്വഭാവങ്ങളും, ഇതെല്ലാം കഴിവിന്റെ പരമാവധി ശരിയായ രീതിയിൽ ആവശ്യമായ സ്ഥലത്ത് ഉപയോഗിക്കുക, ശരിയായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക. അല്ലാഹു പറഞ്ഞു തന്ന കൽപ്പനകൾ അതനുസരിച്ച് പ്രവർത്തിക്കുക, അതിനോടുള്ള കടമകൾ നിറവേറ്റുക, അനാവശ്യമായ ഉപയോഗത്തിൽ നിന്ന് തടയുക, അതിന്റെ രഹസ്യമായ ആക്രമണത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക, തെറ്റായ ഉപയോഗത്തിൽ നിന്ന് അതിനെ തടയുക. ശൈത്താൻ ഏതെല്ലാം അവയവങ്ങൾ മുഖേനയാണോ, ഏതെല്ലാം ശക്തികൾ മുഖേനയാണോ പരോക്ഷമായി ആക്രമണം നടത്തുന്നത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധവാനായിരിക്കുക. ഇത് മനുഷ്യന്റെ ജോലിയാണ്. അപ്പോഴാണ് അയാൾക്ക് ശരിയായ രീതിയിൽ തഖ്വയിൽ ചരിക്കാൻ സാധിക്കുക. അപ്പോഴായിരിക്കും അവർക്ക് അല്ലാഹുവിന്റെ കൽപ്പനകൾ യഥാർത്ഥ രീതിയിൽ പാലിക്കാൻ സാധിക്കുക. പറയുന്നു, അതോടൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള കടമകളും നോക്കി പാർക്കേണ്ടതാണ്. ഈ മാർഗം എന്നത് മനുഷ്യന്റെ എല്ലാവിധത്തിലുള്ള ആത്മീയ സൗന്ദര്യവും ഇതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തഖ്വയെ ലിബാസ് എന്ന പേരിലാണ് വിളിച്ചിരിക്കുന്നത്. ലിബാസു തഖ്വ എന്നത് വിശുദ്ധ ഖുർആന്റെ വാക്കുകളാണ്. അത് ഈ കാര്യത്തിലേക്കുള്ള സൂചനയാണ്. ആത്മീയമായിട്ടുള്ള സൗന്ദര്യവും ആത്മീയമായിട്ടുള്ള ഭംഗിയും തഖ്വയിലൂടെയാണ് ഉണ്ടാകുന്നത്. തഖ്വ എന്നത് മനുഷ്യൻ അല്ലാഹുവിന്റെ എല്ലാ അമാനത്തുകളും ഈമാനിക പ്രതിജ്ഞകളും അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള എല്ലാ വിധത്തിലുള്ള അമാനത്തുകളും പരമാവധി പാലിക്കുക എന്നതാണ്. അതായത് അതിന്റെ സൂക്ഷ്മമായ മാർഗങ്ങളിൽ കഴിവിന്റെ പരമാവധി ഉറച്ചു നിൽക്കുക, അതിന്റെ സൂക്ഷ്മമായ കാര്യങ്ങളിൽ മനുഷ്യ എത്രത്തോളം കഴിവുണ്ടോ, എത്രത്തോളം ശക്തിയുണ്ടോ അത് പാലിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ നിലവാരം മനുഷ്യൻ കരസ്ഥമാക്കിയാൽ അത് അല്ലാഹുവിന്റെ കാരുണ്യം തന്റെ ദാസന്റെ മേൽ കടമ എന്ന നിലയിൽ നിർബന്ധമാക്കപ്പെടുന്ന ഒന്നാണ്. അതായത് അല്ലാഹു സ്വയം തന്നിൽ ഇത് നിർബന്ധമാക്കുന്നു. ഏതുപോലെ ഞാൻ പറയുകയുണ്ടായി, ദാസന് എന്ത് സ്ഥാനമാണ് ഉള്ളത് സ്വയം അവകാശം എന്ന നിലയിൽ അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നതിനായി? ഈ ദിവസങ്ങൾ ഏതൊന്നിലൂടെയാണോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് റമദാനിലെ ദിവസങ്ങളാണ്. ഇനി അതിന്റെ അവസാനത്തെ ആഴ്ചയാണ് ബാക്കിയായിട്ടുള്ളത്. അതിനെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റമദാൻ മാസം വരുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, അതുപോലെ തന്നെ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്നു, ശൈത്താനെ ചങ്ങലക്കിടുന്നു. ഇതിൽ നിന്നും വിശ്വാസി മാത്രമേ പ്രയോജനമെടുക്കുകയുള്ളൂ, അവർക്ക് മാത്രമേ പ്രയോജനമെടുക്കാൻ സാധിക്കുകയുള്ളൂ, ആരാണോ ശരിയായ രീതിയിൽ വിശ്വസിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ശൈത്താന്റെ അനുയായികൾ ഈ ദിവസങ്ങളിലും ഇത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുകയില്ല. ലോകത്ത് അനേകം പലതരത്തിലുള്ള നിർലജ്ജ പ്രവർത്തനങ്ങളുണ്ട്, ഇത് റമദാനിൽ അവസാനിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ സന്തോഷ വാർത്ത മുസ്ലിങ്ങൾക്കുള്ളതാണ്, ഇത് തഖ്വയിൽ ചരിക്കുന്നവർക്കുള്ളതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഭാഗം കരസ്ഥമാക്കുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കായി അള്ളാഹു തന്റെ കാരുണ്യം മുമ്പത്തേക്കാൾ ഉപരിയായി വിശാലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് പ്രയോജനം എടുക്കുക, എന്നിട്ട് അള്ളാഹുവിന്റെ കടമകൾ നിർവഹിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുക. ഇതിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഈ കടമയുടെ നിർവഹണത്തിലേക്ക് ശ്രദ്ധക്ഷണിച്ചുകൊണ്ട് ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഏതൊരാളാണോ ഈമാന്റെ തേട്ടവും പ്രതിഫലത്തിന്റെ നിയ്യത്തും കൊണ്ട് റമദാനിലെ രാത്രികളിൽ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നത് അയാളുടെ കഴിഞ്ഞകാല പാപങ്ങൾ പുറത്തു നൽകപ്പെടുന്നതാണ്. എല്ലാ പഴയ പാപങ്ങളും പുറത്തു നൽകുന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയുടെ മറ്റൊരു പ്രകടനം, മറ്റൊരു ദൃശ്യമാണിത്. നിങ്ങൾ ഒരുപാട് പരിശ്രമം നടത്തുന്നു എങ്കിൽ ഞാൻ പല ഇരട്ടിയായി നിങ്ങൾക്ക് നൽകുന്നു. ഏതെല്ലാം വിധത്തിലാണ് അവന്റെ റഹ്മാനിയത്തും റഹീമിയത്തും കാരുണ്യത്തിന്റെയും പ്രകടനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിന്ന് പ്രയോജനം എടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. പിന്നീട് ഇതും അവന്റെ ഒരു ദാനം ആണ്. ഈ അവസാന ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ അന്വേഷിക്കാനും നമ്മോട് പറയുകയുണ്ടായി. അങ്ങനെ ദുആ സ്വീകാര്യതയെക്കുറിച്ച് മുമ്പത്തേക്കാൾ ഉപരിയായി ദൃശ്യം കാണുന്നതിനു വേണ്ടി, ഇതും നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ള അവകാശമല്ല, അതും അവന്റെ ദാനം മാത്രമാണ്. ദാസരെ തന്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രേരണ നൽകുന്നതിനു വേണ്ടിയാണിത്. ഇതും അവന്റെ കാരുണ്യത്തിന്റെ വിശാലതയാണ്. മറ്റൊരു ഹദീസിലുണ്ട്, റംസാനിലെ ആദ്യത്തെ 10 ദിവസം റഹ്മത്താണ്, അതിന്റെ മധ്യത്തിലുള്ള 10 ദിവസം മഗ്ഫിറത്താണ്, അതിന്റെ അവസാനത്തെ 10 ദിവസം അഗ്നിയിൽ നിന്നുള്ള മോക്ഷം ആണ്. റമദാനിൽ മനുഷ്യൻ നോമ്പിനോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പനകളിൽ മുമ്പത്തേക്കാൾ കൂടുതലായി പ്രവർത്തിച്ചാൽ, തന്റെ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചാൽ, തന്റെ തഖ്വയിൽ പുരോഗതി കൈവരിച്ചാൽ, പിന്നീട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പുതപ്പിൽ മുമ്പത്തേക്കാൾ കൂടുതലായി ഉൾപ്പെടും. കാരണം അള്ളാഹു പറയുന്നു, ദാസൻ എനിക്ക് വേണ്ടി നോമ്പെടുക്കുമ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി ചില അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കുമ്പോൾ അത്തരത്തിലുള്ള നോമ്പെടുക്കുന്ന ആൾക്കുള്ള പ്രതിഫലം ഞാൻ സ്വയം ആയി മാറുന്നു. അള്ളാഹു സ്വയം പ്രതിഫലമായി തീർന്നാൽ, മഗ്ഫിറത്തിനുള്ള സംവിധാനമായി കഴിഞ്ഞാൽ, അള്ളാഹു മഗ്ഫിറത്തും പാപപൂർത്തിയും തൗബയും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അഗ്നിയിൽ നിന്നും മനുഷ്യന് മോചനവും ലഭിച്ചു, അഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ ലോകത്തിലെ അഗ്നിയിൽ നിന്നും അതുപോലെ തന്നെ അടുത്ത ലോകത്തെ അഗ്നിയിൽ നിന്നും. എന്നാൽ നിബന്ധന ഇതാണ്, പൂർണമായും അള്ളാഹുവിനു വേണ്ടി നോമ്പെടുക്കണം, പ്രവർത്തിക്കുകയും ചെയ്യണം. പിന്നീട് ഈ കർമ്മം ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമായിക്കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ സ്ഥായിയായ നിലയിൽ പൊതിഞ്ഞുവെക്കുന്നതിനുള്ള മാർഗമായി മാറുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം കേവലം റമദാനിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആദ്യത്തേതിൽ നിന്ന് 2-ാമത്തെ 10 പ്രവേശിക്കുന്നു, പിന്നീട് 3-ാമത്തെ 10 പ്രവേശിക്കുന്നു. മനുഷ്യരോടൊപ്പം സ്ഥിരമായ നിലയിൽ ആണതുള്ളത്. ഏതുവരെ അയാളുടെ കർമ്മം തഖ്വയിൽ ചരിച്ചുകൊണ്ട് ഈമാനിൽ ദൃഢപ്പെടുന്നതിനോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, അതുപോലെ അവന്റെ മഗ്ഫിറത്ത് കേവലം മധ്യദിനത്തിലുള്ള 10 ദിവസങ്ങളിൽ മാത്രമല്ല ഉള്ളത്, മറിച്ച് റമദാന്റെ അവസാനം വരെയും പിന്നീട് അതിനുശേഷവും മനുഷ്യരോടൊപ്പം ഉണ്ട്. ഏതുവരെ മനുഷ്യൻ ജീവിക്കുന്നുവോ അതുവരെ ഉണ്ട്. അത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതും ആണ്. അതുകൊണ്ട് തന്നെ അഗ്നിയിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടുന്നത് ഈ 10 ദിവസങ്ങളിൽ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് പ്രയോജനം എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ട് ആരാണോ റംലാനിലൂടെ കടന്നുപോകുന്നത് അയാൾ അതിനുശേഷവും അഗ്നിയിൽ നിന്ന് ദൂരപ്പെടും. അതല്ല എങ്കിൽ റംലാന് ശേഷം അതേ ഭൗതികത അതിജയിച്ചു നിൽക്കുകയും തഖ്വയിൽ നിന്ന് ദൂരപ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെക്കുറിച്ച് ശ്രദ്ധയില്ലാതാവുകയും ഈമാന്റെ ബലഹീനതയും അള്ളാഹുവിന്റെ അടയാളങ്ങളെ വിലമതിക്കാതിരിക്കുകയും ആണ് എങ്കിൽ പിന്നീട് അത് തനിക്കായി മനുഷ്യൻ ഒരു സുരക്ഷിതമായ കോട്ടയുണ്ടാക്കുകയും പിന്നീട് സ്വയം തന്നെ അതിനെ പാഴാക്കുകയും തകർത്തു കളയുകയും ചെയ്യുന്നതുപോലെയാണ്. ഈ റമദാൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് പ്രയോജനം എടുക്കുന്നതിനു വേണ്ടി, മുമ്പത്തേക്കാൾ ഉപരിയായി ഭാഗം കരസ്ഥമാക്കുന്നതിനു വേണ്ടി അള്ളാഹു ഒരു മാർഗം ആക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള ഒരു മാർഗമാക്കി അള്ളാഹു മാറ്റിയിരിക്കുന്നു. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തും ഏതാനും ദിവസത്തേക്ക് പരിമിതമല്ല, അവന്റെ മഗ്ഫിറത്തും ഏതാനും ദിവസത്തേക്ക് പരിമിതപ്പെട്ടതല്ല. അവന്റെ മഗ്ഫിറത്തിന്റെ സ്വീകാര്യത കാരണം അഗ്നിയിൽ നിന്നുള്ള മോചനവും ഏതാനും ദിവസത്തേക്കുള്ളതല്ല, കുറച്ചു കാലത്തിലേക്കുള്ളതല്ല. ഈ കാര്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഓരോ ചുവടിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാം എപ്രകാരമാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നാം ഭാഗം കരസ്ഥമാക്കുന്നവരായി മാറുക, എങ്ങനെയാണ് അള്ളാഹു നമ്മെ അവന്റെ കാരുണ്യത്തിൽ പൊതിയുന്നതിനുള്ള സംവിധാനം ഒരുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ പ്രവൃത്തികൾക്ക് അവൻ അതിനേക്കാൾ കൂടുതലായി നൽകുന്നത്, എങ്ങനെയാണ് അവൻ മഗ്ഫിറത്തിനുള്ള സംവിധാനം ഒരുക്കുന്നത്, മഗ്ഫിറത്തിനു വേണ്ടി നാം ഏതു വിധത്തിലാണ് പരിശ്രമിക്കേണ്ടത്, അവന്റെ കാരുണ്യം സ്ഥായിയായ നിലയിൽ നമ്മോടൊപ്പം ഉണ്ടാകുന്നതിനു വേണ്ടി. ഇതിനായി ഞാൻ ചില ഉദ്ധരണികളും കേൾപ്പിക്കുന്നതാണ്, അത് വിശദീകരിക്കുകയും ചെയ്യുന്നതാണ്. ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ ഓതിയ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു പറയുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു, എന്റെ കാരുണ്യം എല്ലാറ്റിനെയും വലയം ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ആരാണോ എല്ലാവിധത്തിലുള്ള ശിർക്കിൽ നിന്നും കുഫ്രിൽ നിന്നും നീചകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത്, സകാത്ത് നൽകുന്നത്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയും ആരാണോ നമ്മുടെ അടയാളങ്ങളിൽ പരിപൂർണമായി വിശ്വസിക്കുന്നത് അവർക്കായി എന്റെ റഹ്മത്ത് എഴുതി വച്ചിരിക്കുകയാണ്. ഇവിടെ അവിടുന്ന് തഖ്വയെ വിശദീകരണം 3 വാക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക, മറ്റൊന്ന് കുഫ്രിൽ നിന്ന് രക്ഷപ്പെടുക, നീചകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. ഈ കാലഘട്ടത്തിൽ ഓരോ ചുവടിലും നിർലജ്ജ പ്രവർത്തനങ്ങൾക്കുള്ള വസ്തുക്കളാണുള്ളത്, അനാവശ്യ കാര്യങ്ങൾക്കും നിരർത്ഥക കർമ്മങ്ങൾക്കുമുള്ള വസ്തുക്കളാണുള്ളത്, ടിവിയിലും ഇന്റർനെറ്റിലും മറ്റു മീഡിയകളിലും. അതിനുള്ള അവരുടെ നിബന്ധനകളും അനാവശ്യമായ പരിധിയിൽ പരിപാടികൾ, അവയിലുള്ള അവരുടെ നിരർത്ഥകവും അനാവശ്യവുമായ പരിപാടികൾ, അതിൽ നിന്ന് രക്ഷപ്പെടുന്നതും അള്ളാഹുവിന്റെ കാരുണ്യവും ആകർഷിക്കുന്നതിനുള്ള മാർഗമായി മാറുന്നു. റമദാനിൽ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിനായി നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുന്നു. മറ്റു തിരക്കുകളും ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്, അവർ ഒരുപക്ഷെ ഈ കാര്യങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ഇത്രയധികം ഒന്നും നോക്കുകയില്ല, അല്ലെങ്കിൽ ഈ നിർബന്ധം കാര്യത്തിൽ ഉൾപ്പെടാറില്ല, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നവർക്കും. എന്നാൽ സ്ഥിരമായ നിലയിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്, നിർബന്ധമാണ്. ഇക്കാര്യങ്ങളിൽ യുവാക്കളാണ് പ്രത്യേകിച്ച് ഇക്കാലത്ത് പ്രത്യേകിച്ച് യുവാക്കളിൽ നിന്നും എന്നല്ല മുതിർന്നവരിൽ നിന്നും പരാതികൾ വരുന്നു. ഇത് അവരുടെ ചിന്താഗതിയെ വിഷലിപ്തമാക്കി കളഞ്ഞിരിക്കുന്നു. ഇവരുടെ സ്വഭാവം മോശമാക്കി തീർത്തിരിക്കുന്നു. ഇവർ ഈമാനിൽ നിന്നും ദൂരപ്പെട്ടു പോകുന്നു. ഈ കാര്യത്തിലേക്ക് ഓരോ അഹമ്മദിയും ശ്രദ്ധിച്ചുകൊണ്ട് പരിപൂർണമായ നിലയിൽ പരിശ്രമിക്കേണ്ടതാണ്. ഈ വസ്തുക്കളും ശരിയായ രീതിയിൽ ഉചിതമായ നിലയിൽ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. മറ്റൊരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ആയത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു, റഹ്മത്ത് പൊതുവായതും വിശാലമായതുമാണ്. കോപം, അതായത് തുല്യത എന്നത് ഏതെങ്കിലും പ്രത്യേകതയ്ക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ സിഫത്ത് ദൈവിക നിയമത്തെ ലംഘിച്ചതിന് ശേഷമാണ് അതിന്റെ കടമ നിർവഹിക്കുന്നത്. അള്ളാഹു ആർക്കെങ്കിലും ശിക്ഷ നൽകുന്നുവെങ്കിൽ അതിനുള്ള കാരണം അയാൾ അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ടാണ്. ഏതുപോലെ പരാമർശിക്കപ്പെടുകയുണ്ടായി, ഈ ശിക്ഷയും പരിഷ്കരണത്തിന് വേണ്ടിയാണ്. പിന്നീട് അവസാനം അള്ളാഹുവിന്റെ കാരുണ്യം മുൻകടക്കുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ കോപം അഥവാ ഉണ്ടെങ്കിൽ, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, അതിനുള്ള കാരണം അയാൾ അതിൽ അങ്ങേയറ്റത്തെ നിലയിൽ എത്തിയതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനു വേണ്ടി. പിന്നീട് ഇതെല്ലാം ആയിരുന്നിട്ടും അള്ളാഹു തന്റെ കാരുണ്യത്തെ വിശാലമാക്കിയിരിക്കുന്നു, എന്നിട്ടും അവന്റെ കോപത്തിന്റെ പിടുത്തത്തിൽ അകപ്പെടുന്നു. ഇത് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, വഈദിൽ യാതൊരു വിധത്തിലുള്ള വാഗ്ദാനവും ഉണ്ടായിരിക്കുകയില്ല, കേവലം ഇത്രമാത്രമായിരിക്കും, അള്ളാഹു തന്റെ പരിശുദ്ധി കാരണം കുറ്റവാളിയായ ആൾക്ക് ശിക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്നു. പിന്നീട് കുറ്റവാളിയായ വ്യക്തി തൗബയും ഇസ്തിഗ്ഫാറും വിലപിക്കലും ഹൃദയവേദനയും കൊണ്ട് ആ ഉദ്ദേശത്തിന്റെ കടമ പൂർത്തിയാക്കുമ്പോൾ ദൈവിക കാരുണ്യത്തിന്റെ തേട്ടം കോപത്തിന്റെ തേട്ടത്തിനുമേൽ മുൻകടക്കുന്നു. അങ്ങനെ ആ കോപത്തെ തന്റെ ഉള്ളിൽ മറക്കുകയും രഹസ്യമാക്കി വെക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അദാബി ഉസീബു ബിഹിമ അഷാഉ വറഹ്മത്തി വുസഅത്തു കുല്ലി ഷൈൻ, അതായത് റഹ്മത്തി സബഖത്ത് ഗദബി, അതായത് എന്റെ കാരുണ്യം എന്റെ കോപത്തിനുമേൽ മുൻകടക്കുന്നു. മനുഷ്യൻ തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, അങ്ങനെ ഈ തേട്ടം പൂർത്തിയാക്കി കഴിയുമ്പോൾ, കടമകൾ നിർവഹിക്കപ്പെടുമ്പോൾ, പിന്നീട് അല്ലാഹു പറയുന്നു, ശിക്ഷ നൽകണമെന്ന് അല്ലാഹു നിർബന്ധമാക്കിയിട്ടില്ല, മറിച്ച് അത്തരം ആളുകൾക്കായി അവൻ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് കാരുണ്യമാണ്. പിന്നീട് അവന്റെ കാരുണ്യം അവന്റെ കോപത്തിന്റെ തേട്ടത്തിനു മേൽ മുൻകടക്കുന്നു. കോപം മറയുകയും അപ്രത്യക്ഷമാവുകയും മറക്കു പിന്നിലാവുകയും ചെയ്യുന്നു. വീണ്ടും അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ കാരുണ്യം ആകർഷിക്കുന്നതിനുള്ള മാർഗം തൗബയും ഇസ്തിഗ്ഫാറും ആണ്. ഇതിനെക്കുറിച്ചും ഇസ്തിഗ്ഫാറിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതിന്റെ അർത്ഥം എന്താണ് അവിടുന്ന് വിവരിക്കുന്നു. ഇസ്തിഗ്ഫാറിന്റെ യഥാർത്ഥത്തിലുള്ളതും ശരിയായതുമായ അർത്ഥം ഇതാണ്, അള്ളാഹുവിനോട് അപേക്ഷിക്കുക, മാനുഷികമായ യാതൊരു വിധത്തിലുള്ള ബലഹീനതയും വെളിപ്പെടാതിരിക്കുക. അള്ളാഹു പ്രകൃതത്തിന് തന്റെ താങ് നൽകുകയും തന്റെ സഹായത്തിന്റെയും പിന്തുണയുടെയും വൃത്തത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഇസ്തിഗ്ഫാർ എന്തിനു വേണ്ടിയാണ്, ഒരുവിധത്തിലുള്ള ബലഹീനതയും മനുഷ്യനിൽ ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി. മനുഷ്യൻ ബലഹീനനാണ്, അത് പ്രകൃതത്തിൽ ഉള്ളതാണ്. മനുഷ്യ പ്രകൃതത്തിന് അള്ളാഹു തന്റെ സഹായം നൽകുകയും പാപം സംഭവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുക, തെറ്റുകൾ സംഭവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. പറയുന്നു, ഈ വാക്ക് ഗഫറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അതിനെ മൂടുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഇതാണ്, അള്ളാഹു തന്റെ ശക്തി കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന വ്യക്തിയുടെ മാനുഷികമായ ബലഹീനതകളെ മൂടിവെക്കുക. അതായത് ഇസ്തിഗ്ഫാർ ചെയ്ത വ്യക്തിയുടെ പ്രകൃതിപരമായ ബലഹീനതകളെ മറക്കുക. മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് ബലഹീനതകൾ ഉണ്ടായിരിക്കും, അതിനെ മൂടിവെക്കുക, അത് വെളിപ്പെടുത്താതിരിക്കുക. ആ ബലഹീനതകൾ കാരണം അയാളിൽ നിന്ന് പാപം സംഭവിക്കാതിരിക്കുക. എന്നാൽ പൊതുവിൽ ആളുകൾക്ക് ഇതിന്റെ അർത്ഥം കൂടുതൽ വിശാലമാക്കിയിരിക്കുന്നു. ഈ ഉദ്ദേശവും ഉണ്ട്, അള്ളാഹു സംഭവിച്ചു കഴിഞ്ഞ പാപങ്ങളെയും മൂടിവെക്കട്ടെ, അതായത് മനുഷ്യൻ ചെയ്തു കഴിഞ്ഞ പാപം അതും മറച്ചുവെക്കുക. അതായത് മനുഷ്യനെ അതിന്റെ ദുസ്വാധീനങ്ങളിൽ നിന്ന്, അത് മുഖേന ലഭിക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. എന്നാൽ യഥാർത്ഥത്തിലുള്ള ശരിയായ അർത്ഥം ഇതാണ്, അള്ളാഹു തന്റെ ദൈവീകമായ ശക്തി പ്രഭാവം കൊണ്ട് ഇസ്തിഗ്ഫാർ മുസ്തഗ്ഫിർ, അതായത് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന വ്യക്തിക്ക് പ്രകൃതിപരമായ ബലഹീനതകളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും തന്റെ ശക്തി കൊണ്ട് ശക്തി നൽകുകയും തന്റെ അറിവ് കൊണ്ട് അറിവ് നൽകുകയും തന്റെ പ്രകാശം കൊണ്ട് പ്രകാശം നൽകുകയും. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച് അവനിൽ നിന്ന് വിട്ടുനിൽക്കുകയല്ല ചെയ്തത്, മറിച്ചതുപോലെ മനുഷ്യന്റെ ഖാലിക്കാണോ അവന്റെ എല്ലാ ശക്തികളും ആന്തരികവും ബാഹ്യവുമായത് സൃഷ്ടിച്ചവനാണ്, അതുപോലെ തന്നെ അവൻ മനുഷ്യന്റെ കയ്യൂമുമാണ്. അതായത് ഏതൊന്നിനാണോ സൃഷ്ടിച്ചത് അതിനെ പ്രത്യേകമായ നിലയിൽ തന്റെ സഹായം കൊണ്ട് സംരക്ഷിക്കുന്നവനുമാണ്. അള്ളാഹുവിന്റെ പേര് കയ്യൂം എന്നുകൂടിയാണ്, അതായത് തന്റെ സഹായം കൊണ്ട് സൃഷ്ടികളെ നിലനിർത്തുന്നവൻ. അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, ഏതുപോലെ അവൻ അള്ളാഹുവിന്റെ സൃഷ്ടികർത്തൃത്വത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുവോ അതുപോലെ തന്നെ അവൻ തന്റെ ജനനത്തിന്റെ രൂപത്തെ അള്ളാഹുവിന്റെ കയ്യൂമിയത്ത് മുഖേന വഴിതെറ്റുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അള്ളാഹു സൃഷ്ടിച്ച് മനുഷ്യനെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, അവൻ കയ്യൂമാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് പ്രകൃതി നിയമം അനുസരിച്ച് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പ് അവന്റെ ഉദ്ദേശത്തോടുകൂടിയാണ് ഉണ്ടാകുന്നത്. എന്നാൽ പ്രകൃതി നിയമത്തിലൂടെ ഏതൊരു മാർഗമാണോ അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത് സൃഷ്ടിപ്പിനായി, അതിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു, ഇത് നിർബന്ധമാണ്. പറയുന്നു, സൃഷ്ടിപ്പിലുള്ള മനുഷ്യന്റെ ശ്രമം, അതിനുശേഷം അള്ളാഹു അതിന് ഫലം നൽകുന്നു, അതുകൊണ്ട് ഇതും നിർബന്ധമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ചരിക്കുന്നതിനായി, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനായി അവന്റെ കയ്യൂമിയത്ത് ആകുന്ന സിഫത്തിന്റെ പ്രകടനവും നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം. അത് കരസ്ഥമാക്കാനുള്ള ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കേണ്ടതാണ്. അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കുന്നതിനായി അവനോട് ദുആയും ഇസ്തിഗ്ഫാറിലും ചെയ്യുന്നതിലേക്ക് ശ്രദ്ധയുണ്ടായിരിക്കേണ്ടതാണ്. അള്ളാഹു കയ്യൂമിയത്താകുന്ന സിഫത്തിനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് പിന്നീട് ആ ശക്തിയും നൽകട്ടെ, അത് മുഖേന മനുഷ്യൻ അവന്റെ കൽപ്പനകളിൽ ചരിക്കുന്നവരായി മാറട്ടെ. ഇതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകൃതിപരമായ ആവശ്യമായിരുന്നു, അതിനുവേണ്ടിയാണ് ഇസ്തിഗ്ഫാറിന്റെ നിർദ്ദേശമുള്ളത്. അതിലേക്കാണ് വിശുദ്ധ ഖുർആനിൽ ഈ സൂചന നൽകിയിരിക്കുന്നത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ കയ്യൂം. അതുകൊണ്ട് അല്ലാഹു ഖാലിക്കുമാണ്, കയ്യൂമുമാണ്. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഖാലിക്കീയത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി, എന്നാൽ കയ്യൂമ്യത്തിന്റെ പ്രവൃത്തി എന്നേക്കുമായി ഉള്ളതാണ്. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിപ്പിന്റെ അല്ലാഹുവിന്റെ പ്രവൃത്തി ആ സിഫത്ത് പൂർത്തിയാകുന്നു, എന്നാൽ കയ്യൂമ്യത്തിന്റെ പ്രവൃത്തി മനുഷ്യൻ ജീവൻ ഉള്ളിടത്തോളം കാലം ഉണ്ടായിരിക്കും. അതുകൊണ്ട് സ്ഥായിയായ ഇസ്തിഗ്ഫാറിന്റെ ആവശ്യമുണ്ടായിരിക്കും. എപ്പോഴും ഈ കയ്യൂമിയത്താകുന്ന സിഫത്ത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി സ്ഥായിയായ നിലയിൽ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. ചുരുക്കത്തിൽ, അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകൾക്കും ഒരു അനുഗ്രഹമുണ്ട്. ഇസ്തിഗ്ഫാർ കയ്യൂമിയത്തിന്റെ സിഫത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ കയ്യൂമ്യത്താകുന്ന സിഫത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, ശക്തികൾ, പ്രത്യേകതകൾ, അതിനെ അല്ലാഹുവിന്റെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള തൗഫീക്കും നൽകുന്നതിനു വേണ്ടി പറയുന്നു. ഇതിലേക്കുള്ള സൂചനയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഈ ആയത്തിലും ഉള്ളത്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് തന്നെയാണ് ഇക്കാര്യത്തിന് സഹായം തേടുകയും ചെയ്യുന്നത്. നിന്റെ കയ്യൂമിയത്തും റുബൂബിയത്തും ഞങ്ങളെ സഹായിക്കട്ടെ, ഞങ്ങളെ ചുവടുതെറ്റുന്നതിനും സഹായിക്കുകയും ചെയ്യട്ടെ. ബലഹീനത പ്രകടമാകുകയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഇതാണ് ഈ അടിസ്ഥാനപരമായ പോയിന്റ്, അതെപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കേവലം ഇത് പറയുന്നത്, അല്ലാഹു പറയുന്നു, എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളുക. പിന്നീട് അല്ലാഹുവിനോട് പാപപൂർത്തിയും കാരുണ്യം ചോദിച്ചു കളയാം. ഇത് ശരിയല്ല. അല്ലാഹു കാരുണ്യം തങ്ങളിൽ നിർബന്ധമാക്കിയിരിക്കുന്ന അവർക്ക് വേണ്ടിയാണ് ആരാണോ അവനിലേക്ക് വരുന്നത്, അവന്റെ കൽപ്പനകൾ പാലിക്കുന്നത്, അവനോട് പാപപൂർത്തി ചോദിക്കുന്നത്. വീണ്ടും ഇസ്തിഗ്ഫാറിന്റെ വിഷയം കൂടുതൽ തുറന്നുകൊണ്ട് അവിടുന്ന് പറയുന്നു, ചില ആളുകളുണ്ട് അവർക്ക് തിന്മകളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കും, ചിലരുണ്ട് അവർക്ക് തിന്മയെക്കുറിച്ച് അറിവ് പോലും ഉണ്ടായിരിക്കുകയില്ല. തിന്മ ചെയ്തു എന്നാൽ അറിയുകയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പൂർണമായും അറിയില്ല, അല്ലെങ്കിൽ പിശക് മൂലം അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹു എല്ലാ കാലത്തേക്കുമായി ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കിയിരിക്കുന്നു. മനുഷ്യൻ എല്ലാ പാപങ്ങൾക്കുമായി, അത് പ്രത്യക്ഷത്തിൽ ഉള്ളതാകട്ടെ, പരോക്ഷമായ നിലയിലുള്ളതാകട്ടെ, അയാൾക്കറിയുന്നതാകട്ടെ, അറിയാത്തതാകട്ടെ, കൈ, കാൽ, നാവ്, മൂക്ക്, കണ്ണ്, ചെവി, എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഏതെല്ലാം അവയവങ്ങളുണ്ടോ ഒന്നിൽ നിന്നും ഒരു വിധത്തിലുള്ള പാപവും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. പറയുന്നു, ഇക്കാലത്ത് ഹദ്റത്ത് ആദം അലൈഹി ഇസ്ലാമിന്റെ ദുആ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. റബ്ബനാ ളമ്നാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആ ആദ്യം തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാഹുവേ, ഞാൻ എന്റെ ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചു, അഥവാ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ല എങ്കിൽ, ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതാണ്. പറയുന്നു, ഈ ദുആ ആരംഭകാലത്ത് തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അശ്രദ്ധയോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടാതിരിക്കുക. ആരാണോ അശ്രദ്ധയോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടാത്തത്, അയാൾ അസാധാരണമായ ഏതെങ്കിലും പരീക്ഷണത്തിൽ അകപ്പെടുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഒരു പരീക്ഷണവും തന്നെ ദൈവഹിതം ഇല്ലാതെ വരികയുമില്ല. പറയുന്നു, ഏതുപോലെ എനിക്ക് ദുആ ഇൽഹാമുണ്ടായി, റബ്ബി കുല്ലി ഷൈഇൻ ഖാദിമുക, റബ്ബി ഫഅഫദ്നി വൻസുർനി വർഹംനി. അല്ലാഹുവിന്റെ സമക്ഷത്തിൽ വരുന്നതിനു വേണ്ടി, അവന്റെ സഹായത്തിനു വേണ്ടി, അവന്റെ കാരുണ്യം കരസ്ഥമാക്കുന്നതിനു വേണ്ടി പരിശ്രമവും ഇസ്തിഗ്ഫാറും ദുആയും അനിവാര്യമാണ്. ഇസ്തിഗ്ഫാറും തൗബയും എന്നീ രണ്ട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ വ്യത്യാസം വ്യക്തമാക്കിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, ഇസ്തിഗ്ഫാറും തൗബയും രണ്ട് കാര്യങ്ങളാണ്. ഒരു കാരണം കൊണ്ട് ഇസ്തിഗ്ഫാറിന് തൗബയേക്കാൾ മുൻഗണന ഉണ്ട്, അതായത് അതിന് മേൽക്കൈ ഉണ്ട്. കാരണം അത് ആദ്യം ആണ്. കാരണം തൗബയ്ക്ക് മുമ്പാണ് ഇസ്തിഗ്ഫാർ. കാരണം ഇസ്തിഗ്ഫാർ സഹായവും ശക്തിയുമാണ്, അത് അല്ലാഹുവിൽ നിന്ന് കരസ്ഥമാക്കുന്നതാണ്. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി സഹായവും ശക്തിയും ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹുവിൽ നിന്ന് കരസ്ഥമാക്കുന്നു. മനുഷ്യൻ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി തൗബ മനുഷ്യൻ തന്റെ കാലുകളിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരാണ്. അതായത് രക്ഷപ്പെട്ടതിനു ശേഷം സ്ഥിരചിത്തതയോടുകൂടി അതിൽ നിലനിൽക്കുക. ഇസ്തിഗ്ഫാർ ചെയ്തത്, തന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തത്, അതിൽ നിലനിൽക്കുന്നതിനു വേണ്ടിയാണ് തൗബ. ഇത്തരത്തിലുള്ള ദുആയാണ് അല്ലാഹുവെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന മഗ്ഫിറത്തിന്റെ ദുആ, ഞങ്ങളെ അതിൽ നിലനിർത്തുകയും ചെയ്യണമേ. അഗ്നിയിൽ നിന്നുള്ള മോചനവും ഉണ്ടെങ്കിൽ അതും സ്ഥായിയായ മോചനം ആയിരിക്കണം. ഞങ്ങളുടെ ഒരു പ്രവൃത്തിയും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത എല്ലാ ശ്രമങ്ങളും അതിനുശേഷം നീരസപ്പെടുത്തുന്നവരായി ഞങ്ങൾ മാറരുത്. അതിനുവേണ്ടിയാണ് തൗബ ഉള്ളത്. ഇസ്തിഗ്ഫാർ പാപങ്ങളിൽ നിന്നുള്ള മാപ്പ് ചോദിക്കലാണ്. വാതൂബു ഇലൈക എന്നതിന് പിന്നീട് ഞങ്ങളെ ഇതിൽ നിലനിർത്തുകയും ചെയ്യണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും എപ്പോഴും മഗ്ഫിറത്ത് കരസ്ഥമാക്കുന്നവരായി തീരുകയും അഗ്നിയിൽ നിന്ന് ഞങ്ങൾ എന്നേക്കും രക്ഷപ്പെടുന്നവരായി തീരുകയും ചെയ്യട്ടെ. പറയുന്നു, അല്ലാഹുവിന്റെ രീതി ഇതാണ്, അല്ലാഹുവിനോട് സഹായം ചോദിക്കുമ്പോൾ അല്ലാഹു ഒരു ശക്തി നൽകും. പിന്നീട് ആ ശക്തിക്കു ശേഷം മനുഷ്യൻ തന്റെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കും. നന്മകൾ ചെയ്യുന്നതിന് അവനിൽ ഒരു ശക്തി ഉണ്ടാകും. അതിന്റെ പേരാണ് തൂബു ഇലൈ. പറയുന്നു, തൗബയുടെ തൗഫീഖ് ഇസ്തിഗ്ഫാറിന് ശേഷമാണ് ലഭിക്കുക. അഥവാ ഇസ്തിഗ്ഫാർ ഇല്ലായെങ്കിൽ തീർച്ചയായും ഓർത്തുകൊള്ളുക, തൗബയുടെ ശക്തി നശിച്ചുപോകും. പിന്നീട് ഇതുപോലെ ഇസ്തിഗ്ഫാർ ചെയ്താൽ, പിന്നീട് തൗബ ചെയ്താൽ അതിന്റെ ഫലം ഇതായിരിക്കും: യുമത്തിയുക്കും മതാഅൻ ഹസനൻ ഇലാ അജലി മുസമ്മ. നിങ്ങൾക്ക് അല്ലാഹു ഒരു നിശ്ചിത കാലം വരെ, നിശ്ചിത സമയം വരെ ഏറ്റവും ഉന്നതമായ വസ്തുക്കൾ നൽകുന്നതായിരിക്കും. പറയുന്നു, അള്ളാഹുവിന്റെ സുന്നത്ത് ഈ വിധത്തിൽ തുടരുന്നു. അഥവാ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തങ്ങളുടെ സ്ഥാനം കരസ്ഥമാക്കും. എല്ലാ വികാരങ്ങൾക്കും ഒരു വൃത്തം ഉണ്ട്. അതിലൂടെ അത് ഘട്ടം ഘട്ടമായി പുരോഗതി കരസ്ഥമാക്കുന്നു. എല്ലാ മനുഷ്യനും നബിയും റസൂലും സിദ്ദീഖും ഷഹീദും ആവുകയില്ല. എന്നാൽ എത്രത്തോളം ഒരാൾക്ക് സ്ഥാനമാനങ്ങൾ എഴുതിയിട്ടുണ്ടോ, എത്രത്തോളം ഓരോരുത്തർക്കും എത്തേണ്ടതുണ്ടോ, അത് കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതായി വരും. അത് ഇസ്തിഗ്ഫാറും തൗബയും കൊണ്ടാണ് സാധിക്കുക. വീണ്ടും തൗബയെക്കുറിച്ച് കൂടുതൽ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, തൗബ അറബി ഭാഷയിൽ തിരിച്ചു ചെല്ലുന്നതിനാണ് പറയുന്നത് എന്ന കാര്യം വ്യക്തമായിരിക്കട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പേരും തൗവാബ് എന്നുള്ളത്, അതായത് വളരെയധികം മടങ്ങിച്ചെല്ലുന്നവൻ. അതിന്റെ അർത്ഥം ഇതാണ്: മനുഷ്യൻ പാപങ്ങളിൽ നിന്ന് കൈ കഴുകുകയും സത്യഹൃദയത്തോടുകൂടി അല്ലാഹുവിലേക്ക് തിരിയുമ്പോൾ അല്ലാഹു അതിൽ കൂടുതലായി അയാളിലേക്ക് തിരിയുന്നു. ഈ കാര്യം തികച്ചും പ്രകൃതി നിയമം അനുസരിച്ച് തന്നെയാണ്. കാരണം അല്ലാഹു മനുഷ്യന്റെ പ്രകൃതത്തിൽ ഈ കാര്യം വെച്ചിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ സത്യഹൃദയത്തോടുകൂടി മറ്റു മനുഷ്യരിലേക്ക് തിരിയുമ്പോൾ അയാളുടെ ഹൃദയവും മറ്റേയാൾക്ക് വേണ്ടി മൃദുലമായി തീരുന്നു. പിന്നീട് ബുദ്ധി എങ്ങനെയാണ് ഈ കാര്യം അംഗീകരിക്കുക? ദാസൻ സത്യഹൃദയത്തോടുകൂടി അല്ലാഹുവിലേക്ക് തിരിയുകയും അല്ലാഹു അയാളിലേക്ക് തിരിയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. മറിച്ച് അല്ലാഹു ആരുടെ അസ്തിത്വം ആണോ അങ്ങേയറ്റം കാരുണ്യവും അനുകമ്പയുമായിട്ടുള്ളത്, അവൻ ദാസരേക്കാൾ വളരെയധികം അവരിലേക്ക് തിരിയുന്നവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പേര് തൗവാബ് എന്നുള്ളത്, അതായത് വളരെയധികം ദാസരിലേക്ക് തിരിയുന്നവൻ. എന്നാൽ ദാസത്തിന്റെ മടങ്ങിച്ചെല്ലൽ ലജ്ജയും നാടവും വിനയും എളിമയും കൊണ്ടായിരിക്കും. എന്നാൽ അല്ലാഹുവിന്റെ മടങ്ങിച്ചെല്ലൽ കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടിയായിരിക്കും. അഥവാ കാരുണ്യം അല്ലാഹുവിന്റെ സിഫത്തുകളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ആർക്കും തന്നെ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. പറയുന്നു, ഖേദകരം, അവർ അല്ലാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും തങ്ങളുടെ പ്രവർത്തനത്തിലും കർമ്മത്തിലും വെച്ചിരിക്കുന്നു. ആരാണോ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കർമ്മം കൊണ്ടെല്ലാം തന്നെ കരസ്ഥമാക്കും, എന്നാൽ അല്ലാഹു ആരുടെയും കർമ്മമില്ലാതെ മനുഷ്യന് വേണ്ടി ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, അവനിൽ ഈ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യമാണോ? മനുഷ്യൻ ദുർബലനാണ്, അശ്രദ്ധയെക്കുറിച്ച് മറന്നുകൊണ്ട് അവനിലേക്ക് തിരിഞ്ഞാൽ ആ മടക്കവും മരണം പോലുള്ള ഒരു മടക്കം ആണ് എങ്കിൽ ആദ്യത്തെ അവിശുദ്ധമായ വസ്ത്രം തന്റെ ശരീരത്തിൽ നിന്ന് ഊരിമാറ്റുകയും അവനോടുള്ള സ്നേഹത്തിൽ എരിയുകയും ചെയ്താലും ദൈവം അവരിലേക്ക് കാരുണ്യത്തോടുകൂടി തിരിയുകയില്ല എന്നാണോ? ഇതിന്റെ പേരാണോ ദൈവത്തിന്റെ പ്രകൃതി നിയമം എന്നത്? അവിടുന്ന് അത്തരം ആളുകൾക്ക് മറുപടി നൽകുകയാണ്. ആരാണ് പറയുന്നത്? അല്ലാഹു കാരുണ്യത്തോടുകൂടി തിരിയുകയില്ല. അഥവാ മനുഷ്യൻ എത്ര തന്നെ ദുആ ചെയ്തുകൊണ്ട് സിഗ്ഫാർ ചെയ്തുകൊണ്ട് തന്റെ അവസ്ഥ മൃതനായവനെ പോലെ ആക്കി തീർക്കുകയും അഥവാ അയാൾ മരിച്ചു എന്ന നിലയാക്കിയാലും ആദ്യം തന്റെ അവിശുദ്ധമായ വസ്ത്രം കോട്ട് അത് ശരീരത്തിൽ നിന്ന് ഊരിക്കളയുകയും അള്ളാഹുവിന്റെ സ്നേഹത്തിൽ കത്താൻ തുടങ്ങുകയും ചെയ്താലും അള്ളാഹു അയാളിലേക്ക് തിരിയുകയില്ല എന്നാണോ? പറയുന്നു, ഇത് അത്തരം ആളുകളുടെ കാഴ്ചപ്പാട് ആയിരിക്കും. പറയുന്നു, അത്തരം ആളുകൾ കളവ് പറയുകയാണ്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. അവിടുന്ന് പറയുന്നു, ഇതൊരിക്കലും തന്നെ സാധ്യമല്ല. മനുഷ്യൻ തന്നെ കടമ നിർവഹിക്കുകയും അള്ളാഹു ഒന്നും തന്നെ നൽകാതിരിക്കുകയും ചെയ്യുക എന്നത്. ഇത് അള്ളാഹുവിന്റെ സ്ഥാനത്തിന് തന്നെ എതിരാണ്, അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനത്തിനെതിരാണ്. എന്റെ കാരുണ്യം വളരെയധികം വിശാലമാണ്. ഇത് അവന്റെ നിയമത്തിനെതിരാണ്. ഞാൻ പറഞ്ഞതുപോലെ അവന്റെ വിശാലമായ കാരുണ്യമാണ് എന്ന പ്രഖ്യാപനത്തിനെതിരാണ്. എന്നാൽ മനുഷ്യൻ തന്റെ കടമ പൂർത്തിയാക്കേണ്ടത് അതും ഇപ്രകാരമാണ്. അപ്രകാരം പരിശ്രമിക്കുക അഥവാ മരണം വരിക്കണം. ആദ്യം അവിശുദ്ധമായ വസ്ത്രം, പാപങ്ങളുടെ വസ്ത്രം, അത് തന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചു മാറ്റുക. അവരോടുള്ള സ്നേഹത്തിന്റെ അഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുക. അവിടുന്ന് പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പിന്നീട് അള്ളാഹുവും ഈ വിധത്തിൽ തിരിയുന്നു. മനുഷ്യന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇതാണ് ആ മഗ്ഫിറത്ത് ചോദിക്കേണ്ടതിന്റെ നിലവാരം. ഏതൊന്നാണോ അള്ളാഹുവിന്റെ റഹ്മത്തിന് ദാസനെ അവകാശിയാക്കി മാറ്റുക. ആ അവകാശത്തിന്റെ നിർവഹണം സ്വയം അള്ളാഹു തന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നതാണ്. അവിടുന്ന് യഥാർത്ഥവും സത്യസന്ധവുമായ തൗബയുടെ നിബന്ധനകളും വിശദീകരിച്ചു. അത് കരസ്ഥമാക്കുന്നതിനായി മനുഷ്യൻ ഏതുപോലെ എങ്ങനെയെല്ലാം പരിശ്രമിക്കണം. അവിടുന്ന് പറഞ്ഞു, യഥാർത്ഥത്തിലുള്ള തൗബയ്ക്ക് മൂന്ന് നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, തങ്ങളുടെ ബുദ്ധിയെ ആ എല്ലാ കാര്യങ്ങളിൽ നിന്നും ശുദ്ധമാക്കി വെക്കുക. ഏതൊന്ന് മുഖേനയാണോ മോശമായ ചിന്താഗതികൾ ഉണ്ടാകുന്നത് അത് അതുവരേക്കും സാധ്യമല്ല. ഏതുവരെ ആ തിന്മകളുടെ അപകടകരവും ഭയാനകവുമായ രൂപം തങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നില്ലയോ, അഥവാ അതിലേക്ക് ശ്രദ്ധ ഉണ്ടാകുകയും അതിനെതിരിൽ ഉള്ളിൽ ഒരു അനിഷ്ടകരമായ രൂപം ഉണ്ടാക്കിയെടുക്കുന്നില്ല എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് പ്രയാസകരമാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, അതിനെ തങ്ങളുടെ ഉള്ളിൽ നിന്ന് കളയേണ്ടതായി വരും. ഈ കാര്യത്തിൽ നിന്ന് പരിശ്രമിച്ചുകൊണ്ട് വെറുപ്പിന്റെ വികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, എന്തെങ്കിലും തിന്മ ചെയ്യുകയും തിന്മയിലേക്ക് ശ്രദ്ധ പോവുകയും ചെയ്യുമ്പോൾ ലജ്ജയും നാണവും ഉണ്ടാകണം. മനുഷ്യന്റെ ഉള്ളിൽ ചിന്ത ഉണ്ടായാൽ ഉടനെ തന്നെ നാണത്തിന്റെയും ലജ്ജയുടെയും ചിന്ത ഉണ്ടാക്കുക. ഈ ചിന്ത ഉള്ളിലുണ്ടായാൽ ഏതൊരു തിന്മയുടെയും അനുഭൂതിയുടെയും അടുത്തേക്കാണോ ഞാൻ പോകുന്നത് അത് താൽക്കാലികമാണ്, അതെന്റെ ജീവിതം നശിപ്പിക്കുന്നതാണ്. ഒരു സമയത്ത് ഈ വസ്തുക്കളെല്ലാം തന്നെ ഇല്ലാതായിത്തീരും. താൽക്കാലിക അനുഭൂതികൾ മാത്രമാണ്. അഥവാ മനുഷ്യന്റെ മനസ്സാക്ഷിയുടെ കോൺഷ്യസിന്റെ വാക്കുകളാണ് കേൾക്കേണ്ടത്. മനുഷ്യന്റെ മനസ്സാക്ഷി സബ് കോൺഷ്യസ് അവന് പറഞ്ഞുകൊടുക്കുന്നു, എല്ലാ അവസ്ഥയിലും പറഞ്ഞുകൊടുക്കുന്നു, ഇത് ചീത്തയാണ്, ഇത് നല്ലതാണ്. അഥവാ ഈ വിധത്തിലുള്ള ചിന്താഗതി ഉണ്ടായാൽ, മനസ്സാക്ഷിയുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയാൽ, അവിടുന്ന് പറയുന്നു, മെല്ലെ മെല്ലെ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം, ഉറച്ച ഉദ്ദേശമുണ്ടായിരിക്കണം. ഞാൻ ഈ തിന്മകളുടെ അടുത്തുപോലും പോവുകയില്ല. പിന്നീട് അതിൽ നിലനിൽക്കുന്നതിന് വേണ്ടി പൂർണമായ ഇച്ഛാശക്തിയും വേണം, ദുആയും വേണം. അങ്ങനെയാണ് എങ്കിൽ ഈ തിന്മകൾ അവസാനിക്കുന്നതാണ്. അതിന്റെ സ്ഥാനത്ത് പിന്നീട് നന്മകൾ സ്ഥാനം നേടാൻ തുടങ്ങും. അവിടുന്ന് പറയുകയുണ്ടായി, അവിശുദ്ധമായ വസ്ത്രം അഴിച്ചു മാറ്റേണ്ടതായി വരും. അതിന്റെ അർത്ഥം ഇത് തന്നെയാണ്, ഒരു വലിയ പരിശ്രമം നടത്തുക, അതിൽ ഇച്ഛാശക്തിയോടുകൂടി നിലനിൽക്കുകയും ചെയ്യുക. അപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് അവകാശികളായി മാറുന്നതായിരിക്കും. ഇസ്തിഗ്ഫാറും തൗബയും കൊണ്ട് അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, തൗബ മനുഷ്യന് അമിതമായതോ പ്രയോജനരഹിതമായോ ഒരു കാര്യവുമല്ല. അതിന്റെ സ്വാധീനം കേവലം ഖിയാമത്ത് നാളിൽ മാത്രമല്ല അധിഷ്ഠിതമായിരിക്കുന്നത്, മറിച്ച് ഇത് മുഖേന മനുഷ്യന്റെ ദീനും ദുനിയാവും രണ്ടു മനോഹരമായിത്തീരുന്നു. അവന് ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും സുഖവും യഥാർത്ഥ സന്തോഷവും ലഭിക്കുന്നു. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, റബ്ബന ആതിന ഫി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഈ ലോകത്തും സുഖവും സന്തോഷത്തിനുമുള്ള വസ്തുക്കൾ നൽകിയാലും വരാനിരിക്കുന്ന ലോകത്തും സന്തോഷവും സുഖവും നൽകിയാലും, ഞങ്ങളെ അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാലും. നോക്കൂ, യഥാർത്ഥത്തിൽ റബ്ബന എന്ന വാക്കിൽ തൗബയിലേക്കുള്ള ഒരു അതിസൂക്ഷ്മമായ സൂചനയാണ് ഉള്ളത്. കാരണം റബ്ബന എന്ന വാക്ക് ആഗ്രഹിക്കുന്നത് അയാൾ മുമ്പുണ്ടാക്കിയിരിക്കുന്ന മറ്റു റബ്ബുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ആ റബ്ബിലേക്ക് വന്നിരിക്കുന്നു. ഈ വാക്ക് യഥാർത്ഥത്തിലുള്ള വേദനയും ഉള്ളുരുക്കവും കൂടാതെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരിക സാധ്യമേ അല്ല. മനുഷ്യൻ റബ്ബന എന്ന് പറയുമ്പോൾ അത് കേവലം തന്റെ വായ കൊണ്ട് മാത്രമല്ല പറയുന്നത്, മറിച്ച് ദുആ ഹൃദയത്തിൽ നിന്നാണ് പുറത്തു വരുന്നത്. റബ്ബന എന്ന് പുറത്തു വരുന്നത് ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴായിരിക്കും. ചില ആളുകൾ പ്രത്യക്ഷമായ നിലയിൽ പറയും, എന്നാൽ യഥാർത്ഥത്തിലുള്ള ദുആ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. പറയുന്നു, റബ്ബ് എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി ഉന്നതിയിലെത്തിക്കുന്ന, പരിപാലിക്കുകയും ചെയ്യുന്ന അസ്തിത്വത്തിന് പറയുന്ന പേരാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ തനിക്കായി അനേകം റബ്ബുമാരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. തന്റെ തന്ത്രങ്ങളിലും ആസൂത്രണങ്ങളിലും അവന് വിശ്വാസമുണ്ടായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് അവന്റെ റബ്ബ്. അഥവാ അയാൾക്ക് തന്റെ അറിവിലും തന്റെ കൈക്കരുത്തിലും അഹങ്കാരമുണ്ട് എങ്കിൽ അതവന്റെ റബ്ബാണ്. അഥവാ അവന് തന്റെ സൗന്ദര്യത്തിലും ധനത്തിലും സമ്പത്തിനും അഭിമാനമുണ്ട് എങ്കിൽ അതവന്റെ റബ്ബാണ്. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള കാര്യഹേതുക്കൾ അവനോടൊപ്പം ഉണ്ടാകും. ഏതുവരെ അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഏകനും പങ്കുകാരനുമില്ലാത്തവനുമായ യഥാർത്ഥവും സത്യത്തിലുമുള്ള റബ്ബിന്റെ മുന്നിൽ കുനിയുന്നില്ലയോ, റബ്ബന എന്ന വേദനാ നിർഭരവും ഹൃദയത്തെ ഒരുക്കുന്നതുമായ ശബ്ദം കൊണ്ട് അവന്റെ മുന്നിൽ കുനിയുന്നില്ലയോ, അതുവരെ അവൻ യഥാർത്ഥ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ വിധത്തിലുള്ള വേദന കൊണ്ടും ഉള്ളുരുക്കം കൊണ്ടും തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുമ്പോൾ, അവനെ അഭിസംബോധന ചെയ്യുമ്പോൾ, റബ്ബന യഥാർത്ഥത്തിലും സത്യത്തിലുമുള്ള റബ്ബ് നീ മാത്രമായിരുന്നു, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റ് കാരണം മറ്റിടങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ വ്യാജബിംബങ്ങളെയും നിരർത്ഥക ദൈവങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. സത്യഹൃദയത്തോടുകൂടി നിന്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്നു, നിന്റെ സമക്ഷത്തിൽ വരുന്നു. ചുരുക്കത്തിൽ, ഇതുകൂടാതെ അല്ലാഹുവിനെ തന്റെ റബ്ബാക്കുക എന്നത് പ്രയാസകരമാണ്. ഏതുവരെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മറ്റു റബ്ബുകളും അതിനോടുള്ള വിലയും ആദരവും മഹത്വവും പുറത്തു പോകുന്നില്ലയോ, അതുവരെ യഥാർത്ഥത്തിലുള്ള റബ്ബും അവന്റെ റുബൂബിയത്തും ഏറ്റെടുക്കുകയില്ല. ചില ആളുകൾ കളവിനെ തങ്ങളുടെ റബ്ബാക്കിയിരിക്കുന്നു. അവർക്കറിയാം ഞങ്ങളുടെ കളവ് കൂടാതെ കഴിഞ്ഞുകൂടൽ പ്രയാസകരമായിരിക്കും. ചിലർ മോഷണത്തെയും കൊള്ളയെയും വഞ്ചനയെയും തങ്ങളുടെ റബ്ബാക്കിയിരിക്കുന്നു. അവരുടെ വിശ്വാസം ഇതുകൂടാതെ അവർക്ക് റിസ്ക്കിനുള്ള ഒരു വഴിയും ഇല്ല എന്നാണ്. അതുകൊണ്ട് അവരുടെ റബ്ബുകൾ അതാണ്. പറയുന്നു, ചുരുക്കത്തിൽ അത്തരം ആളുകൾ ആർക്കാണോ തങ്ങളുടെ തന്ത്രങ്ങളിലും മറ്റും വിശ്വാസവും ഉറപ്പുമുള്ളത്, അവർക്ക് അല്ലാഹുവിനോട് സഹായം ചോദിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? ദുആയുടെ ആവശ്യം അവർക്കാണുള്ളത്. ആരുടെ എല്ലാ മാർഗവുമാണോ അടഞ്ഞുകിടക്കുന്നത്, ആ മാർഗമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാതിരിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ നിന്നാണ് ദുആ പുറത്തു വരുന്നത്. ചുരുക്കത്തിൽ, റബ്ബനാത്തിന ഫി ദുനിയ എന്ന ദുആ ചെയ്യുന്നത് അവരുടെ മാത്രം പ്രവൃത്തിയാണ്. ആരെയാണ് അല്ലാഹു തങ്ങളുടെ റബ്ബായി മനസ്സിലാക്കിയിരിക്കുന്നത്, അതായത് ദൃഢവിശ്വാസമുള്ളത്, അവരുടെ റബ്ബിന്റെ മുമ്പിൽ മറ്റെല്ലാ നിരർത്ഥക റബ്ബുമാരും ഒന്നുമല്ല. പറയുന്നു, അഗ്നി കൊണ്ടുള്ള ഉദ്ദേശം കേവലം ഈ അഗ്നി മാത്രമല്ല, ഏതൊന്നാണോ ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്നത്, മറിച്ച് ലോകത്തും ഒരു നാൾ ദീർഘകാലം ജീവിക്കുമ്പോൾ അയാൾ കാണുന്നു ലോകത്ത് ആയിരക്കണക്കിന് അഗ്നികളുണ്ട്. അനുഭവമുള്ളവർക്കറിയാം ലോകത്ത് പലതരത്തിലുള്ള അഗ്നികളുണ്ട്, പലതരത്തിലുള്ള ശിക്ഷയും ഭയവും കൊലവും വിശപ്പും പട്ടിണിയും രോഗങ്ങളും പരാജയങ്ങളും നിന്ദ്യതയും അപമാനവും ആയിരക്കണക്കിന് പ്രയാസങ്ങളും മക്കളും ഭാര്യമാരും മുഖേനയുള്ള പ്രയാസങ്ങൾ ബന്ധുക്കളുമായുള്ള ഇടപെടലുകളിലുള്ള കുഴപ്പങ്ങൾ, ചുരുക്കത്തിൽ ഇതെല്ലാം അഗ്നിയാണ്. അപ്പോൾ വിശ്വാസി ദുആ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള എല്ലാ അഗ്നികളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, ഞങ്ങൾ നിന്റെ കോന്തല പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ ജീവിതം കൈപ്പേറിയതാക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നും അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഗ്നിക്ക് സമാനമാണ് രക്ഷപ്പെടുത്തിയാലും. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഒരിക്കൽ ജമാഅത്തിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ക്ഷണിച്ചിരുന്നു. നമ്മുടെ ജമാഅത്ത് ഈ ദുആ വളരെയധികം ചൊല്ലേണ്ടതാണ്. റബ്ബനാ ഫീ ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ, ഈ കാര്യത്തിലേക്ക് നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു തന്റെ കാരുണ്യത്തിൽ എടുത്തുകൊണ്ട് നമ്മെ എല്ലാവിധത്തിലുള്ള ആത്മീയവും ഭൗതികവുമായ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ചുരുക്കം ഇതാണ്, എന്റെ ദാസരെ എന്നോട് എന്നെ തൊട്ട് നിരാശരാകരുത്, ഞാൻ റഹീമും കരീമും സത്താറും ഗഫൂറുമാണ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്, ഇത്രത്തോളം നിങ്ങളോട് ആരും തന്നെ കരുണ ചെയ്യുകയില്ല, തങ്ങളുടെ പിതാക്കളെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുക, കാരണം ഞാൻ സ്നേഹത്തിൽ അവരെക്കാൾ കൂടുതലാണ്, അഥവാ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ എല്ലാ പാപവും പുറത്തു തരുന്നതാണ്, അഥവാ നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ ഞാനത് സ്വീകരിക്കും, അഥവാ നിങ്ങൾ എന്നിലേക്ക് മെല്ലെ ചുവടുകൾ വെച്ചു വരികയാണെങ്കിൽ ഞാൻ ഓടിവരും, ആരാണോ എന്നെ അന്വേഷിക്കുന്നത് അയാൾ എന്നെ പ്രാപിക്കും, ആരാണോ എന്നിലേക്ക് തിരിയുന്നത് അയാൾ എന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നതായി കാണും, ഞാൻ തൗബ ചെയ്യുന്ന ആളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു, അത് പർവ്വതത്തെക്കാൾ കൂടുതലായാലും ശരി, എന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വളരെയധികമാണ്, കോപം കുറവാണ്, കാരണം നിങ്ങൾ എന്റെ സൃഷ്ടികളാണ്, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ കാരുണ്യം എല്ലാറ്റിനെയും വലയം വെച്ചിരിക്കുന്നു, അല്ലാഹു നമുക്ക് അള്ളാഹുവിലേക്ക് പൂർണമായ നിലയിൽ പോകുന്നവരാക്കി തീർക്കട്ടെ, അവന്റെ തക്കുവ സ്വായത്തമാക്കുന്നവരായി മാറട്ടെ, തങ്ങളുടെ ഈമാനും യക്കീനിലും പുരോഗതി കൈവരിക്കുന്നവരായി തീരട്ടെ, എപ്പോഴും അവന്റെ കാരുണ്യത്തിൽ നാം ഭഗവാക്കാകുന്നവരായി തീരട്ടെ, നാം അവന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവരായ സമയം ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ, തങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അവന്റെ ശിക്ഷക്ക് പാത്രീഭൂതരാകാതിരിക്കട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ